നവോത്ഥാനം. പേജ് 67. 8. നവോത്ഥാന വിമർശനം ഒരാമുഖം. AD 1453 കോൺസ്റ്റാളോപ്പിൽ തുർക്കികൾക്ക് കീഴടങ്ങിയതോടെ യവന വിജ്ഞാനികൾ വൻതോതിൽ പടിഞ്ഞാറോട്ട് പലായനം ചെയ്യുകയുണ്ടായി. ഈ അഭയാർത്ഥികളുടെ പക്കൽ ഉണ്ടായിരുന്ന മുഖ്യധനം ഗ്രീക്ക് റോമൻ കലാസാഹിത്യങ്ങളായിരുന്നു. ഇവരിൽ ഏറെ പേരും ചെന്നെത്തിയ അഭയസംഗീതം ഇറ്റലിയായിരുന്നു. യൂറോപ്പിൻ്റെ ഇതര കേന്ദ്രങ്ങളിലും ഇവർ കുടിയേറി പറത്തു. തത്ഫലമായി പ്രാചീന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളുടെയും കലാസാഹിത്യ വഴക്കങ്ങളുടെയും ഒരു പുനരുദ്ധാനം ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും സംഭവിച്ചു. ക്ലാസിക്കൽ വിജ്ഞാനങ്ങളുടെ ഒരു ഉണർവ് യൂറോപ്പിനെയാകെ ആശ്ലേഷിച്ചു. പൗരോഹിത്യത്തിൻ്റെ അനിരുദ്ധമായ ശക്തി ക്ഷയിച്ചു തുടങ്ങിയതും മതനിരപേക്ഷമായ ജീവിതവീക്ഷണം അങ്കുരിച്ചതും ഇതേ കാലയളവിലായിരുന്നു. സാഹിത്യ സിദ്ധാന്തങ്ങൾക്കും വിമർശനത്തിനും പുതിയ ഒരർത്ഥം സിദ്ധിച്ചു. പ്രാക്തന മഹാഗ്രന്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിവർത്തനം ചെയ്യപ്പെട്ടു. നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ക്ലാസിക്കുകൾക്ക് കിട്ടിയ പ്രചാരമായിരുന്നു. അച്ചടിശാലകളുടെ ആവിർഭാവം പഴമയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേഗം നൽകി. മധ്യയുഗമാകെ പ്രശംസിക്കപ്പെട്ട ഒരു കൃതിയാണല്ലോ ഹോറസിൻ്റെ ആഴ്സ പോയിറ്റിക്ക. നവോത്ഥാന ദശയിൽ പ്രസ്തുത ഗ്രന്ഥം ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നീ ദേശങ്ങളിലെ സാഹിത്യ വിമർശന രംഗങ്ങളിൽ വമ്പിച്ച സ്വാധീന ശക്തിയായിത്തീർന്നു. മധ്യകാലങ്ങളിൽ ഏറെ അറിയപ്പെടാതെ കിടന്ന ഒരു മഹാഗ്രന്ഥമാണ് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്. 1548 ഇറ്റാലിയൻ വിമർശകനായ റോബർട്ടെല്ലോ ഒരു ലാറ്റിൻ വ്യാഖ്യാനത്തോടുകൂടി പ്രസ്തുത ഗ്രന്ഥം പ്രകാശനം ചെയ്തു. അടുത്ത വർഷം തന്നെ പോയറ്റിക്സിൻ്റെ ഇറ്റാലിയൻ പരിഭാഷ പുറത്തുവന്നു. തുടർന്ന് അനേകം പരിഭാഷകളും വ്യാഖ്യാനങ്ങളും വന്നു. ചുരുക്കത്തിൽ നവോത്ഥാന വിമർശനത്തിൻ്റെ ശക്തി സ്രോതസ്സായി മാറാൻ അരിസ്റ്റോട്ടലിന് കഴിഞ്ഞു. ഇറ്റാലിയൻ സ്വാധീനം. 16-ഉം 17-ഉം നൂറ്റാണ്ടുകളിൽ സാഹിത്യ നിരൂപണ രംഗത്ത് നിർണായകമായി തീരുന്നത് ഇറ്റാലിയൻ കാവ്യശാസ്ത്രമായിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ ആംഗല കാവ്യശാസ്ത്രം ഇറ്റാലിയൻ കാവ്യശാസ്ത്രം തന്നെയായിരുന്നുവെന്ന് ജെ സ്പിൻഗാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും അക്കാലത്തുണ്ടായിരുന്ന വിമർശനത്തെ താഴെ പറയും പ്രകാരം നമുക്ക് ഇനം തിരിക്കാം. 1. ക്ലാസിക്കൽ വിമർശന ഗ്രന്ഥങ്ങളുടെ ദേശഭാഷാ തർജ്ജമകൾ. പേജ് 68. വ്യാഖ്യാന സഹിതമാണ് അവ പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നത്. എല്ലാ യൂറോപ്യൻ സാഹിത്യങ്ങളിലും ഇത്തരം പുസ്തകങ്ങൾ ആവിർഭവിച്ചു. 2. പദ്യാത്മകമായ നിരൂപണ ഗ്രന്ഥങ്ങൾ. ഹോറസിൻ്റെ ആഴ്സ പോയിറ്റിക്ക ആയിരുന്നു ഇവയുടെ മാതൃക. 3. അരിസ്റ്റോട്ടലിനെ പിന്തുടരുന്ന വിമർശന ഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയമായ വിശകലനം ഇവയുടെ സവിശേഷതയായിരുന്നു. ഇറ്റാലിയൻ വിമർശകനായ മിൻഡൂർണോ, ഫ്രഞ്ച് വിമർശകനായ സ്കാലിഗർ എന്നിവരാണ് ഇത്തരം വിമർശങ്ങളുടെ മേഖലയിൽ അഗ്രഗണ്യരായി കണക്കാക്കപ്പെടുന്നത്. 4. സദാചാരവാദികളുടെ കാവ്യനിരാസത്തിനെതിരായ കവിതയുടെ ന്യായീകരിക്കുന്ന രചനകൾ. സർ ഫിലിപ്പ് സിഡ്നിയുടെ കവിതയുടെ സാധൂകരണം ഉദാഹരണം. നവോത്ഥാന നിരൂപകർ താഴെ പറയുന്ന വിഷയങ്ങളിലാണ് ശ്രദ്ധ അർപ്പിച്ചത്. സാഹിത്യ വിഭാഗങ്ങൾ. 2. ഔചിത്യവും നിയമങ്ങളും. 3. ഭാവനാത്മക സാഹിത്യത്തിൻ്റെ സാധൂകരണം. വികാസ പരിണാമങ്ങൾ. പല ഘട്ടങ്ങളിലൂടെയാണ് നവോത്ഥാന വിമർശനം ബ്രിട്ടനിൽ വളർച്ച പ്രാപിച്ചതെന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഇറ്റലിയുടെ സ്വാധീന ശക്തിയിൽ നിന്നും ഒരിക്കലും മോചിതനാകുന്നില്ല ഇംഗ്ലീഷ് നവോത്ഥാന നിരൂപണം. പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ടുള്ള സാഹിത്യ പഠനങ്ങളുടേതാണ് പ്രഥമഘട്ടം. ഇംഗ്ലീഷ് റെട്ടറിക്കൽ വിമർശനത്തിൻ്റെ ആദ്യ മാതൃക വിൽസൻ്റെ ആർട്ട് ഓഫ് റെട്ടിക് ആണ്. 1553 പ്രകാശനം ചെയ്യപ്പെട്ട പ്രസ്തുത ഗ്രന്ഥത്തെ ദ ഫസ്റ്റ് ബുക്ക് ഓഫ് സിസ്റ്റം ഓഫ് ക്രിറ്റിസിസം ഇൻ അവർ ലാംഗ്വേജ് എന്നാണ് വാർട്ടൻ വിശേഷിപ്പിക്കുന്നത്. 1568 റോഗർ അഷാമിൻ്റെ സ്കൂളിൽ മാസ്റ്റർ പുറത്തിറങ്ങി. ഇറ്റാലിയൻ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ മേൽക്കോയ്മ സ്കൂൾ മാസ്റ്ററിൽ നാം കാണും. എങ്കിലും അദ്ദേഹം ഇറ്റാലിയൻ കാൽപ്പനിക തരംഗങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഇറ്റലിയെ ഹൃദയത്തിലെങ്ങാടുമുള്ള ഇറ്റാലിയൻ കാൽപ്പനികതയുടെ സ്വരം സ്വീകരിക്കാതിരിക്കുക എന്നത് അക്കാലത്തെ ആംഗല വിമർശനത്തിൻ്റെ സാമാന്യ സ്വഭാവമായിരുന്നു. ഇറ്റാലിയൻ ഹ്യൂമനിസമാണ് ഇംഗ്ലീഷുകാരെ ഏറെ സ്വാധീനിച്ചതെന്ന് തോന്നുന്നു. അഷാം ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസിസ്റ്റാണെന്ന് പറയാം. റെട്ടറിക്കൽ വിമർശനത്തിൽ എടുത്തു പറയാവുന്ന മറ്റൊരു നാമധേയം ഗബ്രിയേൽ ഹാർവെയുടേതാണ്. സാഹിത്യത്തിലെ ശൈലി, രൂപം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവവാഹമായ പഠനങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായി. രണ്ടാം ഘട്ടത്തിൽ വൃത്തി പഠനങ്ങളും കാവ്യരൂപ വിശകലനങ്ങളും ധാരാളമായി പുറത്തു വന്നു. ഉക്തി വൈചിത്രങ്ങളും പഠനവിധേയമാകാൻ തുടങ്ങി. ക്ലാസിക്കൽ വൃത്തരൂപങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആനയിക്കപ്പെട്ടു. പദ്യവൽക്കരണത്തിൻ്റെ വിവിധ വശങ്ങളെ അധികരിക്കുന്ന ചർച്ചകൾക്ക് ആംഗല വിമർശം സാക്ഷ്യം വഹിക്കുകയായി. പുട്ടൻഹാമിൻ്റെ ആർട്ട് ഓഫ് ഇംഗ്ലീഷ് പോസ്സിൽ, ഹാർവിയുടെ ലെറ്റേഴ്സ്, വെബിൻ്റെ ഡിസ്കോഴ്സ് ഓഫ് ഇംഗ്ലീഷ് പോയട്രി മുതലായ ഗ്രന്ഥങ്ങൾ നോക്കുക. ഇറ്റാലിയൻ വൃത്തശാസ്ത്രജ്ഞന്മാരുടെ സ്വാധീനം അക്കാലത്തെ ഇംഗ്ലീഷ് വൃത്തശാസ്ത്രജ്ഞന്മാരിൽ ദൃശ്യമാണ്. പേജ് 69. കവിതയെ സാധൂകരിക്കുന്ന വിമർശനങ്ങളുടേതാണ് മൂന്നാം ഘട്ടം. 1595 പുറത്തിറങ്ങിയ കവിതയുടെ സാധൂകരണം എന്ന രചനയിൽ ഈ കാലയളവിലെ നിരൂപണത്തിന് പ്രാതിനിധ്യം വഹിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് നവോത്ഥാന വിമർശനത്തിൻ്റെ 4-ാം ഘട്ടം അരങ്ങേറുന്നത്. പ്രസ്തുത കാലഘട്ടത്തിലെ പ്രഖ്യാത വിമർശകൻ ബെൻ ജോൺസൺ ആണ്. കർക്കശമായ ക്ലാസിസത്തെയാണ് ജോൺസൺ സാഹിത്യരംഗത്ത് പ്രതിഷ്ഠിച്ചത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ദ്വിതീയാർത്ഥത്തിലാണ് നവോത്ഥാന വിമർശനം അതിൻ്റെ 5-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വാസ്തവത്തിൽ നവോത്ഥാന വിമർശനത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് സാഹിത്യ പഠനം കവിഞ്ഞു പരകുകയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റാലിയൻ സ്വാധീനം ദുർബലമായിത്തീരുകയും ഫ്രഞ്ച് സ്വാധീനം പ്രബലമായിത്തീരുകയും ചെയ്യുന്ന കാലയളവാണത്. പ്രസ്തുത കാലഘട്ടത്തിൽ നിയോ ക്ലാസിസം ബ്രിട്ടനിലും ഉദിച്ചു വരാൻ തുടങ്ങി. 9. ജാക്കോപ്പോ മസോണി. 16-ാം നൂറ്റാണ്ടുകാരനായ ഇറ്റാലിയൻ വിമർശകനാണ് ജാക്കോപ്പോ മസോണി. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ഡിഫൻസ് ഓഫ് ദ കോമഡി ശ്രദ്ധേയമായ നവോത്ഥാന കാല രചനയാണ്. പിൽക്കാല യൂറോപ്യൻ കാവ്യദർശനത്തെ മസോണിയുടെ സാഹിത്യ നിരീക്ഷണങ്ങൾ കാര്യമായി സ്വാധീനിക്കുകയുണ്ടായി. വിചിത്രകൽപ്പനയും കവിതയും. വിചിത്രകൽപ്പനയും കവിതയും തമ്മിലുള്ള സംബന്ധത്തെക്കുറിച്ച് മസോണി പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ആദ്യം ചർച്ചയ്ക്കെടുക്കാം. വിചിത്രകൽപ്പന മനസ്സിൻ്റെ ഒരു ശക്തവിശേഷമാണ്. സ്വപ്നങ്ങൾ ഈ ശക്തിവിശേഷത്തെയാണ് ആശ്രയിക്കുന്നത്. മനസ്സിൻ്റെ ഇതേ കഴിവിനെയാണ് കവിതയെയും സമാശ്രയിക്കുന്നത്. കവികളുടെ വിചിത്ര കൽപ്പനാശേഷിക്ക് ഒരു സവിശേഷതയുണ്ട്. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെടുന്ന വിചിത്ര കൽപ്പനകളാണ് ആ കവിയുടേതെന്നും വ്യത്യാസം കാണേണ്ടതുണ്ട്. അതേസമയം കവിയുടെ വിചിത്ര കൽപ്പനാശേഷി ഒരു ഭൗതിക ദക്ഷതയാണെന്ന് പറയാനാവില്ല. സങ്കല്പനങ്ങളെ വസ്തുസ്വഭാവത്തോട് അന്വയിക്കുന്നതിന് ഭൗതിക ദക്ഷത അനിവാര്യമാണെന്ന് താനും. മസോണി സിദ്ധാന്തിക്കുന്ന ചുരുക്കത്തിൽ ഇതാണ്. സർഗശക്തി എന്ന് പറഞ്ഞാൽ വിചിത്ര കൽപ്പനത്തിനുള്ള ശക്തി തന്നെ. ലത്തീൻകാർ ഇതിനെയാണ് ഇമാജിനേറ്റീവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധ്യമോ അസാധ്യമോ ആയ സങ്കല്പനങ്ങളിലേക്ക് ചിറകുകൾ വിരിച്ചുയരാൻ ഭാവന സഹായകമാണ്. പേജ് 70. ദശമുഖനെ വിഭാവനം ചെയ്യാൻ കവിക്കു കഴിയുമല്ലോ. മസോണിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ജീവിതാനുഭവത്തിനും കാവ്യാനുഭവത്തിനും തമ്മിൽ സാരമായ ഒരന്തരമുണ്ട്. ജീവിതത്തിൽ വിനാശമോ ദുഃഖമോ സംഭവിക്കുമ്പോൾ നാം സംസ്താത്രായിത്തീരും. ആഗ്രഹങ്ങളും നേട്ടങ്ങളും നമ്മെ ആഹ്ലാദഭരിതരാക്കും. എന്നാൽ ഭീഷണ സംഭവങ്ങൾ ഭാവനയിലൂടെ സൃഷ്ടിക്കുമ്പോൾ സംത്രാസം ഉണ്ടാവുന്നതേയില്ല. ഈ വ്യത്യാസം കൊണ്ടാണ് ഭാവനാലോകം ഇന്ദ്രിയാനുഭവത്തിൻ്റെയും ചിന്തയുടെയും സമതല ഭൂമികളിൽ നിന്നും ഭൂരസ്ഥരാകുന്നത്.